Praise the Lord. Exodus chapter 11, verse 4 and 5. പുറപ്പാട് പുസ്തകം 11 അധ്യായത്തിന്റെ 4-5 വാക്യങ്ങൾ. മോശ പറഞ്ഞതെന്തെന്നാൽ, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, അർദ്ധരാത്രിയിൽ ഞാൻ മിസ്രയീമിന്റെ നടുവിൽ കൂടി പോകും. അപ്പോൾ സിംഹാസനത്തിൽ ഇരിക്കുന്ന ഫറവോന്റെ ആദ്യജാതൻ മുതൽ തിരികല്ലിങ്കൽ ഇരിക്കുന്ന ദാസിയുടെ ആദ്യജാതൻ വരെ മിസ്രയീം ദേശത്തുള്ള കടിഞ്ഞൂലൊക്കെയും മൃഗങ്ങളുടെ എല്ലാ കടിഞ്ഞൂലും ചത്തുപോകും. ജഡ്ജ്മെന്റ് അറ്റ് മിഡ്നൈറ്റ്, അർദ്ധരാത്രിയിലെ ന്യായവിധി. ദൈവത്തിന്റെ ന്യായവിധി അർഹിക്കുന്ന ശിക്ഷയും അവരവരുടെ പ്രവൃത്തിക്കുള്ള പ്രതിഫലവുമാണ്. ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു എന്ന് എബ്രായർ 9:27 കാണുന്നു. സ്വർഗീയ ന്യായാധിപന്റെ വിധി സത്യവും നീതിയുമുള്ളതാകും. ദൈവവചനം ന്യായവിധിയുടെ അളവുകോലാണ്. യോഹന്നാൻ 12:48 പറയും, എന്റെ വചനം കൈക്കൊള്ളാതെ എന്നെ തള്ളിക്കളയുന്നതിന് ന്യായം വിധിക്കുന്നവനുണ്ട്. ഞാൻ സംസാരിച്ച വചനം തന്നെ ഒടുക്കത്തെ നാളിൽ അവനെ ന്യായം വിധിക്കും. അതായത് ഓരോരുത്തനും പ്രാപിച്ചതിന് തക്കവണ്ണമാണ് ന്യായവിധി. ഇന്ന് വചന കേൾവിക്കും പഠനത്തിനും ധാരാളം സൗകര്യമുണ്ടായിട്ടും തക്കത്തിൽ ഉപയോഗിച്ചില്ല എങ്കിലും കേട്ടിട്ട് മറക്കുന്നവരായി ലോകത്തോട് അനുരൂപരായാലും ദൈവത്തിന്റെ ന്യായവിധി നേരിടേണ്ടി വരുമെന്ന് മറന്നുപോകരുത്. ഒരിക്കൽ ഒരു യുവതി കഠിനമായ രോഗം ബാധിച്ച് ബോധരഹിതയായി. അബോധാവസ്ഥയിൽ അവൾ സ്വർഗ കവാടത്തിൽ എത്തിയെന്നൊരു സ്വപ്നം കണ്ടു. അവൾ മരിച്ചുപോയെന്നും ജീവപുസ്തകത്തിന്റെ പേജുകൾ മറിച്ചു നോക്കിയ ഗബ്രിയേലിന്റെ മുൻപിൽ അവൾ നിൽക്കുന്നതുമായിരുന്നു ആ സ്വപ്നം. തന്റെ പേർ ജീവപുസ്തകത്തിൽ നോക്കിയ ഗബ്രിയേൽ പറഞ്ഞു, അയ്യോ കുഞ്ഞെ, നിന്റെ പേര് ഈ പുസ്തകത്തിൽ ഇല്ലല്ലോ. അപ്പോഴേക്കും ആ കുട്ടി കരയാൻ തുടങ്ങി. അയ്യോ, അതിന് തക്കവണ്ണം ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? അവൾ കരയുവാൻ തുടങ്ങി. അപ്പോൾ ഗബ്രിയേൽ പറഞ്ഞ മറുപടി, നീ എന്തെങ്കിലും ചെയ്തത് കൊണ്ടല്ല പ്രത്യുത, നീ ഒരു കാര്യം ചെയ്തില്ല എന്നുള്ളതാണ് പേർ ചേർക്കപ്പെടാഞ്ഞതിന്റെ കാരണം. ദൈവം നിനക്കായി ഒരുക്കിയ മഹാരക്ഷയെ നീ അവഗണിച്ചു. നിന്റെ പേരിലുള്ള കുറ്റം അതാണ്. ദൂതൻ മറുപടി നൽകി, പ്രിയ കുഞ്ഞുങ്ങളെ, യേശുവിനെ സ്വീകരിക്കാതെ പോകുന്ന ഓരോ നിമിഷവും, അതായത് ചെയ്യേണ്ടതുപോലെ ചെയ്യാതിരിക്കുമ്പോൾ ദൈവിക ന്യായവിധിയുടെ നിഴലിലാണ് നാം എന്ന് മറന്നു പോകരുത്. ദൈവപുത്രനെ സ്വീകരിക്കാത്തവർ പിശാചിന്റെ ശിക്ഷാവിധിയുടെ ഓഹരിക്കാരായിത്തീരുന്നു. ന്യായാധിപൻ എല്ലാം കാണുന്നവനാണ്. മനുഷ്യന്റെ മനസ്സിലെ വിചാരങ്ങളെ പോലും ന്യായം വിധിക്കുന്ന കർത്താവ് കണ്ടിരിക്കും. മൂടിവെച്ചതൊന്നും വെളിച്ചത്ത് വരാതെയും ഗൂഢമായതൊന്നും അറിയാതെയും ഇരിക്കുകയില്ലെന്ന് വചനം വ്യക്തമാക്കുന്നു. രക്ഷയ്ക്കായുള്ള നിലവിളി നടത്തിയ ഇസ്രയേൽ ജനത്തെ രക്ഷിക്കാതിരിക്കാൻ അവരെ മിസ്രയീമിൽ തന്നെ പിടിച്ചു നിർത്തി അടിപം പണി ചെയ്യിക്കുവാൻ സാത്താൻ പല തന്ത്രങ്ങളും പയറ്റി. സകലവിധ വിചാരങ്ങളെ അറിയുന്ന ദൈവത്തോട് പൊരുതുവാൻ ഫറവോൻ അശക്തനാണ്. ഫറവോന്റെ എതിർപ്പിന് മോശ കൊടുക്കുന്ന മറുപടിയിൽ തന്റെ ജനത്തിന്മേലും അവരോട് ബന്ധപ്പെട്ട സകലത്തിന്മേലും യഹോവയ്ക്കുള്ള പരമാധികാരത്തിന്റെ ഒരു പ്രഖ്യാപനം നാം കാണുന്നു. പുറപ്പാട് പുസ്തകം 10:25-26 വാക്യങ്ങൾ നോക്കിയാൽ അത് കാണാവുന്നതാണ്. പുറപ്പാട് 10:25-26, ഞങ്ങൾ ഞങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് അർപ്പിക്കേണ്ടതിന് യാഗങ്ങൾക്കും സർവാംഗ ഹോമങ്ങൾക്കും വേണ്ടി മൃഗങ്ങളെയും നീ ഞങ്ങൾക്ക് തരണം. ഞങ്ങളുടെ മൃഗങ്ങളും ഞങ്ങളോട് കൂടെ പോരണം. ഒരു കുളമ്പ് പോലും പിമ്പിൽ ശേഷിപ്പിച്ചുകൂടാ. ഞങ്ങളുടെ ദൈവമായ യഹോവയെ ആരാധിക്കേണ്ടതിന് അതിൽ നിന്നല്ലോ ഞങ്ങൾ എടുക്കേണ്ടത്. ഏതിനെ അർപ്പിച്ചു യഹോവയെ ആരാധിക്കണമെന്ന് അവിടെ എത്തുമ്പോഴും എത്തുവോളം ഞങ്ങൾ അറിയുന്നില്ല. ഒരു കുളമ്പ് പോലും ശേഷിക്കരുത്. ദൈവത്തെ ആരാധിക്കാൻ കുടുംബമായി ഇറങ്ങിത്തിരിക്കുമ്പോഴേ ഓർത്തോണ് ഒരു കുളമ്പ് പോലും ശേഷിക്കരുത്. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഒരെണ്ണം പോലും നിന്നെ അനുസരിക്കാത്തതായി മാറുവാൻ ദൈവമേ സമ്മതിക്കരുതേ. ഇസ്രായേൽ ജനത്തെ വിട്ടയപ്പാൻ തക്കവണ്ണം ഞാൻ യഹോവയുടെ വാക്ക് കേൾക്കേണ്ടതിന് അവൻ ആർ? ഞാൻ യഹോവയെ അറിയുകയില്ല എന്ന് പറഞ്ഞവനെയും ആരാധിപ്പാൻ അയക്കാതെ എതിർ നിന്നവനെയും ന്യായാധിപതി കണ്ടു. അദ്ദേഹത്തിന്റെ കണ്ണ് സകലവും കാണുന്നതാ. അതിനാൽ നിശ്ചയമായിട്ടും ആ ദേശത്തിന്മേൽ ന്യായവിധി ഉണ്ട്. ഇത് നമ്മളും അറിയേണ്ട കാര്യമാണ്. ചെയ്യേണ്ടത് ചെയ്യാതിരിക്കുമ്പം ദൈവത്തിന്റെ ശിക്ഷ വരുമെന്നുള്ളത് മറന്നു പോകരുത്. താൻ എന്തോ ഏതോ ആണെന്ന് ഫറവോന് നിഗളിക്കുന്ന മനുഷ്യർക്ക്, ഫറവോനെ പോലെ നിഗളിക്കുന്ന മനുഷ്യർക്ക് ദാനിയൽ പ്രവചനം 4:37 ഒരു പാഠമാണ്. ദൈവശക്തി എന്തെന്ന് സംഭവിച്ചറിഞ്ഞ നെബുക്കദ്നസർ എന്ന മഹാരാജാവിന്റെ സാക്ഷ്യവാചകങ്ങളാണ്. ദൈവിക നിർദ്ദേശങ്ങളെ തകർക്കുവാൻ ദുരാലോചനയുമായി എത്തുന്ന സാത്താന്റെ കയ്യിലെ കളിപ്പാവകളാണ് നിഗളികളും അഹങ്കാരികളും. ഫറവോനും യഹോവയാർ എന്ന നിഗളം ഉള്ളിലുള്ള അഹങ്കാരിയായിരുന്നു. അതിനാൽ താൻ സർവശക്തനായ ദൈവമെന്ന് പഠിപ്പിക്കുവാനാണ് യഹോവ ന്യായവിധികളെ അയച്ചത്. പ്രിയരെ, മിസ്രയേമ്യ ശക്തികളോട് പറ്റിച്ചേർന്ന് കാലപ്പഴക്കത്തിലുണ്ടായ ദുഷിച്ച ചിന്തകളെ വിട്ട് ക്രിസ്തുവിനെ ആരാധിച്ച് ആ ന്യായവിധിയുടെ അഗ്നിയിൽ നിന്ന് രക്ഷപ്പെടുവാൻ നമുക്കും തയ്യാറാകാം. അതിനാൽ 3 ദിവസത്തെ വഴിദൂരം അഥവാ വിട്ടു പുറപ്പെട്ട് ഏറെ ദൂരം മുൻപോട്ട് പോകുവാൻ നിങ്ങൾ തയ്യാറാണോ? യാഗാർപ്പണത്തിന് നിങ്ങൾ തയ്യാറാണോ? മിസ്രയേമ്യ ദേവന്മാരുടെ മേൽ സർവശക്തനായ ദൈവം തന്റെ ന്യായവിധി നടത്തി. ഇത് മിസ്രയേമ്യരെയും ഇസ്രായേല്യരെയും താൻ സർവശക്തനായ ദൈവമെന്ന് ബോധ്യപ്പെടുത്തുവാനായിരുന്നു. 12:12 അവസാന ഭാഗം നോക്കിയാൽ മനസ്സിലാകും. മിസ്രയേമ്യ ദേവന്മാരോടുണ്ടായ ന്യായവിധികൾ എന്തെല്ലാമായിരുന്നു? 1, 10 ബാധയാണ് അവരുടെ മേൽ വന്ന ന്യായവിധി. 1, ഹാപ്പി എന്ന ഹാബി എന്ന ദേവതയുടെ നിസംഗത കാട്ടുവാനായി നൈൽ നദിയിലെ വെള്ളം രക്തമാക്കിയതായി കാണാം. ആദ്യ ബാധ 7:16-18 ഹാപ്പി എന്ന ദേവത. 2, ഹെക്റ്റ് എന്ന ആരാധനാമൂർത്തിയുടെ ശക്തിഹീനതയ്ക്ക് എതിരെയുള്ളതായിരുന്നു തവള എന്ന ബാധ. 8:2-4. 3, മിസ്രയേമ്യർ പേനിനെ ആരാധിച്ചതിനാൽ അത് അടുത്ത ബാധയായി തീർന്നു. 8:17-18. 4, ദേവനായ ബീൽസബീബിന്റെ ശക്തിഹീനത കാട്ടുവാനായിരുന്നു. നാലാമത്തെ ബാധയായ നായീച. 8:21-22. 5, ആരാധനമൂർത്തിയായ ആപ്പിസ് എന്ന വിശുദ്ധ കാളയെ ന്യായം വിധിക്കുന്നതായിരുന്നു കന്നുകാലികളുടെ മേൽ വന്ന ബാധ. 9:2-4. 6, സൗഖ്യ ദേവതയായി അവർ കരുതിയിരുന്ന സേക്മത്തിന് അതിനുള്ള കഴിവില്ല എന്ന് തെളിയിക്കുന്നതായിരുന്നു പരുക്കളുടെ ബാധ. 9:8-10. 7, കാർഷിക വിളയുടെ പരിരക്ഷകനായി അവർ കണ്ടിരുന്ന സേത്ത് എന്ന ദേവന്റെയും നട്ട് എന്ന ആകാശ ദേവതയുടെയും കഴിവില്ലായ്മ ദൈവം ചൂണ്ടിക്കാട്ടിക്കൊടുത്തു. കടുത്ത ബാധ. അതിനാൽ കൽമഴയും കൃഷിയും കന്നുകാലികളും മനുഷ്യരും എല്ലാം നശിച്ചുപോയി. 9:18-19. 8, വെട്ടുക്കിളിയുടെ ബാധയാൽ കൽമഴയിൽ നശിക്കാതെ അവശേഷിച്ച കാർഷിക വിളവുകൾ നശിച്ചപ്പോൾ ജീവസംരക്ഷകനായ ഐസിസ് എന്ന ദേവതയുടെ മേൽ ദൈവം ന്യായം വിധിച്ചു. 10:4-5. 9, അടുത്തതായ ന്യായവിധി ഇരുട്ടായപ്പോൾ രേ എന്ന സൂര്യദേവന്റെയും കഴിവില്ലായ്മ വ്യക്തമാക്കി. 10:21-23. ഇത്രയും അനർത്ഥങ്ങൾ സംഭവിച്ചിട്ടും ഫറവോന്റെ ഹൃദയം കഠിനപ്പെട്ടതല്ലാതെ മാറ്റം വന്നില്ല. ഇതുപോലെയാണ് ഇന്ന് ജനത്തിലെ വലിയൊരു പങ്ക്. കണ്ടാലും കൊണ്ടാലും അവർ പഠിക്കുകയില്ല. അതിനാൽ പത്താമത്തെ ബാധ അവിടെ വന്നേ മതിയാകൂ. അത് ശക്തിയുള്ള ബാധയാണ്, ശക്തിയുള്ള ന്യായവിധിയായിരുന്നു. പുറപ്പാട് 11 ആരംഭിക്കുന്നു ഒരു ബാധ കൂടെ എന്ന പരാമർശത്തോടുകൂടെയാണ്. ഈ പരാമർശം അതീവ ഗൗരവതരവും ഭീകരവുമാണ്. അടുത്ത ന്യായവിധി എന്ന് കാണിക്കുന്നതാണ് ആ ഒരു ബാധ എന്ന വാക്ക്. അർദ്ധരാത്രിയിൽ മിസ്രയീമിന്റെ നടുവിൽ കൂടി യഹോവ പോകുമ്പോൾ കടിഞ്ഞൂൽ സംഹാരത്തിലൂടെ ജീവദാതാവായ ഒസീറിസിന്റെയും ദേവതുല്യനായി കരുതപ്പെട്ടിരുന്ന ഫറവോനെയും തകർത്ത് അവരുടെ മേൽ ന്യായവിധി നടത്തി. പുറപ്പാട് 11:4-6 വാക്യങ്ങൾ. ഈ ന്യായവിധിയിൽ മുമ്പെങ്ങും ഉണ്ടായിട്ടില്ലാത്തതും ഇനി ഉണ്ടാകാത്തതുമായ വലിയൊരു നിലവിളി ഉയർന്നതായിരുന്നു. അത്ര ഭയാനകമായിരുന്നു ആ ന്യായവിധി. എന്നാൽ ജനത്തിന്റെ നേരെയോ മൃഗങ്ങളുടെ നേരെയോ ഒരു നായ പോലും നാവനക്കാത്ത വിധം യഹോവ മിസ്രയീമ്യരുടെ ഇസ്രയേലിയരുടെ നടുവിൽ ഒരു വേർപാട് സൂക്ഷിച്ചിരുന്നു എന്ന് പുറപ്പാട് 11:7 കാണാം. പ്രിയരെ, കടുത്ത ന്യായവിധിയിൽ നിന്ന് രക്ഷ നേടുവാൻ ഈ വേർപാട് നീ സൂക്ഷിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ ആ വേർപാട് സൂക്ഷിക്കുക. ഏത് മഹാമാരിയുടെ ബാധ വന്നാലും ഒരു ബാധയും നിന്നെ തൊടുകയില്ല. ഈ വേർപാട് നിന്നിലുണ്ടെങ്കിൽ ദൈവം നിന്നെ സംരക്ഷിച്ചിരിക്കും. പണത്തോടുള്ള ഒടുങ്ങാത്ത ആർത്തി ഉപേക്ഷിക്കുക. സത്യത്തിൽ വിശ്വസിക്കാതെ അനീതിയിൽ രസിക്കുന്ന ഏവർക്കും ന്യായവിധി ഉണ്ടെന്ന് ഓർക്കുക. പാപത്തിന്റെ ശമ്പളം കൈപ്പറ്റാതെ 3 വഴിദൂര യാത്ര ചെയ്ത് യഹോവയെ ആരാധിക്കാം. മിന്നൽ പോലെ വേഗത്തിലും ജലപ്രളയം പോലെ പെട്ടെന്നും കള്ളൻ വരുന്നത് പോലെ രഹസ്യത്തിലും ന്യായവിധിക്കായി അവൻ വരുമെന്ന് മനസ്സിലാക്കുക. മത്തായി എഴുതിയ സുവിശേഷം 24:27-43. സെയിന്റ് മാത്യു ചാപ്റ്റർ 24:27-39-43 ഈ വാക്കുകൾ ശ്രദ്ധയോടെ വായിക്കുക. നമുക്ക് ഒരുങ്ങിയിരിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ. അവന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. സംഹാരകന്റെ ബാധയുടെ ന്യായവിധി ഇസ്രായേൽ ജനത്തെ തൊടാഞ്ഞത് രക്തമടയാളമാക്കുക എന്ന ദൈവിക നിർദ്ദേശം അനുസരിച്ചതിലാണ്. അതുപോലെ ഒരു ബാധയും നമ്മെ തൊടാതെ ഇരിപ്പാൻ, ഒരനർത്ഥവും നമുക്കുണ്ടാകാതിരിപ്പാൻ കൽവറിയിൽ ചൊരിഞ്ഞ രക്തം നമ്മുടെ രക്ഷയുടെ കവചമാകുവാൻ ദൈവം കൃപ ചെയ്യട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നേരോടെ ന്യായം പാലിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്ന ന്യായാധിപനായ കർത്താവേ, അങ്ങ് ഞങ്ങളെ കരുതുന്ന സ്നേഹത്തിനായി നന്ദി. അങ്ങയുടെ ന്യായവിധി നീതിയും സത്യവുമാകയാൽ നീതിമാന്മാരുടെ പാതയിൽ നടപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ലോകം സാത്താന്റെ പിടിയിൽ അമരുമ്പോഴും ന്യായമായി വിധിക്കുന്നവന്റെ കരത്തിൽ സകല വിഷയവും ഏൽപ്പിപ്പാൻ ഞങ്ങളെ പഠിപ്പിച്ചതിനായി നന്ദി. യഹോവേ, നിന്റെ ന്യായവിധിയുടെ പാതയിൽ ഞങ്ങളുടെ ഉള്ളം രാത്രിയാമത്തിലും നിന്നെ ആഗ്രഹിക്കുന്നു. അങ്ങയുടെ സാന്നിധ്യത്തിൽ ഞങ്ങളെ സംരക്ഷിക്കുന്നതിനായി നന്ദി. ആ സംരക്ഷണയിൽ നിലനിൽപ്പാൻ യഹോവേ സഹായിക്കണമേ. യേശുവിൻ നാമത്തിൽ ഞങ്ങളുടെ അപേക്ഷ അവിടുന്ന് കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഒരു മാസത്തെ ചിന്തയിലൂടെ ഞങ്ങളോട് സംസാരിച്ച ദൈവസ്നേഹത്തിനായി, ഒരു ഉണർവിനെ പറ്റി, ദൈവം നൽകുന്ന ഉറപ്പിനെ പറ്റി, ദൈവിക ന്യായവിധിയെ പറ്റി ഒക്കെയും ചിന്തിപ്പാൻ ഞങ്ങൾക്ക് തന്ന അവസരത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം. ഞങ്ങളുടെ കഷ്ടതയുടെ അവസരത്തിലും അർദ്ധരാത്രിയുടെ കഠിനമായ വേദനയിലും ഞങ്ങളുടെ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണേ. ഈ കുഞ്ഞുങ്ങളെ എല്ലാം അവിടുന്ന് അനുഗ്രഹിക്കണേ. തിരുകൃപയിൽ നിർത്തണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു.